യോഹന്നാൻ അദ്ധ്യായം 8. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ തന്നെ അവൻ ദൈവാലയത്തിലേക്ക് മടങ്ങിപ്പോയി. ആളുകളെല്ലാം അവൻ്റെ അടുത്തു വന്നു. യേശു ഇരുന്നവരെ പഠിപ്പിച്ചു. ശാസ്ത്രിമാരും പരീശന്മാരും ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു. വ്യഭിചാരക്കുറ്റം ചുമത്തിയാണ് അവർ അവളെ അവിടെ കൊണ്ടുവന്നത്. യഹൂദർ അവളെ ആളുകളുടെ മുമ്പിൽ ബലമായി കൊണ്ടുവന്നു. അവർ യേശുവിനോട് പറഞ്ഞു,
ഗുരു, ഇവൾ തന്റെ ഭർത്താവല്ലാത്ത ഒരുവനുമായി വ്യഭിചാരം ചെയ്തതിനാലാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. നിയമപരമായി മോശ നമ്മോട് കൽപ്പിക്കുന്നു, ഇത്തരം തെറ്റ് ചെയ്യുന്നവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്?
യേശുവിനെ കുരുക്കാനാണ് യഹൂദർ ഈ ചോദ്യം ഉന്നയിച്ചത്. തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവർക്കവനെ പിടിക്കാൻ. അപ്പോഴവർക്ക് അവനെതിരെ കുറ്റാരോപണം നടത്താം. പക്ഷേ യേശു മുട്ടുകുത്തി നിന്ന് നിലത്ത് വിരൽ കൊണ്ട് എഴുതാൻ തുടങ്ങി. യഹൂദ പ്രമാണിമാർ അതേ ചോദ്യം പലവട്ടം ആവർത്തിച്ചു. അതിനാൽ യേശു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു,
ഇക്കൂട്ടത്തിൽ പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ ഒരു പാപവും ചെയ്യാത്ത അയാൾ ഈ സ്ത്രീയുടെ മേൽ ആദ്യത്തെ കല്ലെറിയട്ടെ.
എന്നിട്ടവൻ വീണ്ടും മുട്ടുകുത്തി നിന്ന് നിലത്തെഴുതി. യേശുവിന്റെ വാക്കുകൾ കേട്ടവർ ഓരോരുത്തരായി സ്ഥലം വിട്ടു. കൂട്ടത്തിൽ മൂപ്പനായുള്ളവൻ ആദ്യം, ബാക്കിയുള്ളവർ പിന്നാലെ. യേശുവും ആ സ്ത്രീയും അവിടെ തനിച്ചായി. അവൾ യേശുവിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. യേശു വീണ്ടും തല ഉയർത്തി അവളോട് ചോദിച്ചു,
സ്ത്രീയെ, നിന്നെ കുറ്റപ്പെടുത്തുന്നവർ എവിടെ? ആരും നിന്നെ കുറ്റക്കാരിയെന്ന് വിധിച്ചില്ലല്ലോ.
അവൾ മറുപടി പറഞ്ഞു,
പ്രഭോ, ആരും എന്നെ വിധിച്ചില്ല.
അപ്പോൾ യേശു പറഞ്ഞു,
അതുകൊണ്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ല. നിനക്കിപ്പോൾ പോകാം, പക്ഷേ വീണ്ടും പാപം ചെയ്യരുത്.
പിന്നീട് യേശു ജനങ്ങളെ വീണ്ടും പഠിപ്പിച്ചു,
ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ വീഴില്ല. അവന് ജീവൻ നൽകുന്ന പ്രകാശം ലഭിക്കും.
പക്ഷേ പരീശന്മാർ യേശുവിനോട് പറഞ്ഞു,
നീ നിന്നെപ്പറ്റി പറയുമ്പോൾ ഇതെല്ലാം സത്യമാണെന്ന് പറയുന്ന ഒരേ ഒരാൾ നീയാണ്. അതിനാൽ ഞങ്ങൾക്ക് അതൊന്നും അംഗീകരിക്കാനാവില്ല.
യേശു മറുപടി പറഞ്ഞു,
അതെ, ഞാൻ ഈ പറയുന്നതെല്ലാം എന്നെപ്പറ്റിയാണ്. പക്ഷേ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ആളുകൾക്ക് വിശ്വസിക്കാം. എന്തുകൊണ്ട്? കാരണം എനിക്കറിയാം ഞാൻ എവിടെ നിന്ന് വന്നു എന്നും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും. ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഞാൻ എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ നിങ്ങൾക്കറിയില്ല. മറ്റാരെയും വിധിക്കുന്നത് പോലെയാണ് നിങ്ങൾ എന്നെയും വിധിക്കുന്നത്. ഞാൻ ആരെയും വിധിക്കില്ല, പക്ഷേ ഞാൻ വിധിച്ചാൽ അത് സത്യവിധിയായിരിക്കും. എന്തുകൊണ്ടെന്നോ? ഞാൻ വിധിക്കുമ്പോൾ ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച എന്റെ പിതാവും എന്നോടൊപ്പമുണ്ട്. രണ്ട് സാക്ഷികൾ ഒരേ കാര്യം പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമായി സ്വീകരിക്കുക എന്നാണ് നിങ്ങളുടെ ന്യായപ്രമാണം പറയുന്നത്. എന്നെപ്പറ്റി പറയുന്ന സാക്ഷികളിൽ ഒരാൾ ഞാനാണ്. എന്നെ അയച്ച എന്റെ പിതാവാണ് മറ്റേ സാക്ഷി.
ജനങ്ങൾ ചോദിച്ചു,
എവിടെ നിന്റെ പിതാവ്?
യേശു മറുപടി പറഞ്ഞു,
എന്നെയോ എന്റെ പിതാവിനെയോ നിങ്ങൾക്കറിയില്ല. എന്നാൽ എന്നെ നിങ്ങൾ അറിഞ്ഞാൽ അപ്പോൾ എന്റെ പിതാവിനെയും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും.
ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോഴാണ് യേശു ഇതൊക്കെ പറഞ്ഞത്. ഭണ്ഡാരത്തിന്റെ അടുത്തിരുന്നാണ് അവൻ ഇത് പറഞ്ഞത്. എന്നിട്ടും ആരും അവനെ പിടികൂടിയില്ല. യേശുവിന്റെ ശരിയായ സമയം ഇനിയും ആയിട്ടില്ല. യേശു വീണ്ടും ആളുകളോട് പറഞ്ഞു,
ഞാൻ നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾ എന്നെ തിരയും, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളോടുകൂടി മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാനാവില്ല.
അതുകൊണ്ട് യഹൂദർ സ്വയം ചോദിച്ചു,
യേശു ആത്മഹത്യ ചെയ്യുമോ? ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് എത്താനാവില്ല എന്ന് അവൻ പറയുന്നല്ലോ.
എന്നാൽ യേശു ആ യഹൂദരോട് പറഞ്ഞു,
നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, പക്ഷേ ഞാനാകട്ടെ മുകളിൽ നിന്നും വന്നവനും. നിങ്ങൾ ഈ ലോകത്തിലെയാണ്, ഞാൻ ഈ ലോകത്തിലെയല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളോടുകൂടി മരിക്കുമെന്ന്. ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളോടെ മരിക്കും.
യഹൂദർ ചോദിച്ചു,
അപ്പോൾ നീ ആരാണ്?
യേശു മറുപടി പറഞ്ഞു,
ഞാൻ ആദിമുതൽ നിങ്ങളോട് എന്തു പറഞ്ഞിരുന്നുവോ അതാണ് ഞാൻ. എനിക്ക് നിങ്ങളെപ്പറ്റി വളരെ പറയാനുണ്ട്, എനിക്ക് നിങ്ങളെ വിധിക്കാനുമുണ്ട്. എന്നാൽ എന്നെ അയച്ചവനിൽ നിന്നും കേൾക്കുന്നത് മാത്രമേ ഞാൻ ആളുകളോട് പറയൂ. അവൻ സത്യം പറയുന്നു.
യേശു ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. പിതാവിനെ പറ്റിയായിരുന്നു യേശു അവരോട് പറഞ്ഞിരുന്നത്. അതിനാൽ യേശു അവരോട് പറഞ്ഞു,
മനുഷ്യപുത്രനെ നിങ്ങൾ ഉയർത്തും, ഞാനാകുന്നു എന്ന് നിങ്ങൾ അപ്പോൾ അറിയും. ഞാൻ ഈ ചെയ്യുന്നതൊന്നും എന്റെ സ്വന്തം അധികാരം കൊണ്ടല്ലെന്നും നിങ്ങൾ അറിയും. പിതാവ് എന്നെ പഠിപ്പിച്ചത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂവെന്നും നിങ്ങൾ അറിയും. എന്നെ അയച്ചവൻ എന്നോടൊത്തുണ്ട്. അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പ്രവർത്തിക്കുന്നു. അതിനാൽ അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കയില്ല.
യേശു ഇതെല്ലാം പറയവേ ഒട്ടേറെ പേർ അവനിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു,
എന്റെ വചനങ്ങൾ നിങ്ങൾ തുടർന്നും അനുസരിച്ചാൽ നിങ്ങൾ എന്റെ യഥാർത്ഥത്തിലുള്ള ശിഷ്യന്മാരായിരിക്കും. അപ്പോൾ നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും.
യഹൂദർ മറുപടി പറഞ്ഞു,
ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ഒരിക്കലും അടിമകളായിട്ടില്ല, എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ സ്വതന്ത്രരാകുമെന്ന് നീ പറയുന്നത്?
യേശു മറുപടി പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, പാപം ചെയ്യുന്നവരെല്ലാം അടിമകളാണ്, പാപമാണ് അവരുടെ യജമാനൻ. ഒരടിമയ്ക്ക് ഒരു കുടുംബത്തിൽ സ്ഥിരമായി താമസിക്കാനാവില്ല, പക്ഷേ മകൻ കുടുംബത്തിൽ സ്ഥിരപ്പെടുന്നു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മോചിക്കപ്പെടുന്നു. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നോ, എന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ പിതാവ് എന്നെ കാട്ടിയത് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പിതാവ് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നു.
അപ്പോൾ യഹൂദർ പറഞ്ഞു,
അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്.
യേശു പറഞ്ഞു,
നിങ്ങൾ അബ്രഹാമിന്റെ യഥാർത്ഥ പുത്രന്മാരായിരുന്നെങ്കിൽ അബ്രഹാം ചെയ്തതൊക്കെ നിങ്ങളും ചെയ്യണം. ദൈവത്തിൽ നിന്നും കേട്ട സത്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. അബ്രഹാം അതുപോലൊന്നും ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം പിതാവ് ചെയ്യുന്നവ തന്നെ.
പക്ഷേ യഹൂദർ പറഞ്ഞു,
ഞങ്ങൾ ജാരസന്തതികളല്ല, ദൈവമാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ ഏക പിതാവും അവനാണ്.
യേശു ആ യഹൂദരോട് പറഞ്ഞു,
ദൈവം യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ദൈവത്തിൽ നിന്ന് വന്ന ഞാനിപ്പോൾ ഇവിടെയുണ്ട്. ഞാൻ എന്റെ സ്വന്തം അധികാരത്തിലല്ല ഇവിടെ വന്നിരിക്കുന്നത്, ദൈവം എന്നെ അയച്ചു. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് എന്റെ ഉപദേശം സ്വീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ. പിശാചാണ് നിങ്ങളുടെ പിതാവ്, നിങ്ങൾ അവന്റെ മക്കളാണ്, അവൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. ആദ്യം മുതൽക്ക് തന്നെ പിശാച് ഒരു കൊലയാളിയായിരുന്നു. അവൻ സത്യവിരോധിയാണ്. അവനിലാകട്ടെ സത്യം അശേഷം ഇല്ല. അവൻ പറയുന്ന നുണകൾ പോലെ തന്നെയാണ് അവൻ. അവൻ നുണയനും നുണയന്മാരുടെ പിതാവുമാണ്. ഞാൻ സത്യം പറയുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത്. ഞാൻ പാപത്തിൽ കുറ്റവാളിയാണെന്ന് തെളിയിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല? ദൈവസന്തതിയായവൻ ദൈവം പറയുന്നതെന്തോ അത് സ്വീകരിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നുള്ളവർ അല്ലാത്തതിനാൽ നിങ്ങൾ അവന്റെ വാക്കുകൾ സ്വീകരിക്കുന്നില്ല.
യഹൂദർ മറുപടി പറഞ്ഞു,
നീ ഒരു ശമര്യക്കാരനാണെന്ന് ഞങ്ങൾ പറയുന്നു, നിന്നെ ഭൂതം ബാധിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയല്ലേ?
യേശു പറഞ്ഞു,
എന്നെ ഭൂതം ബാധിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്റെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു, പക്ഷേ നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. എങ്കിലും ഞാൻ എന്റെ മഹത്വത്തിനായി ശ്രമിക്കുന്നില്ല. എനിക്ക് വേണ്ടി അത് കാംക്ഷിക്കുന്ന ഒരുവനുണ്ട്, വിധികർത്താവും അവൻ തന്നെ. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, എന്റെ വചനങ്ങൾ അനുസരിക്കുന്നവൻ മരണത്തെ നേരിടുകയില്ല.
യഹൂദർ യേശുവിനോട് പറഞ്ഞു,
ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി നിനക്ക് പിശാച് ബാധയുണ്ടെന്ന്. അബ്രഹാമും പ്രവാചകരും മരിച്ചു, പക്ഷേ നീ പറയുന്നു എന്റെ വചനങ്ങൾ അനുസരിക്കുന്നവർ ഒരിക്കലും മരണം രുചിച്ചറിയുകയില്ല എന്ന്. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ മഹാനാണ് നീ എന്ന് കരുതുന്നുണ്ടോ? അബ്രഹാം മരിച്ചു, പ്രവാചകരും മരിച്ചു, നീ ആരെന്നാണ് നിന്റെ വിചാരം?
യേശു മറുപടി പറഞ്ഞു,
ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ അതിന് വിലയില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നവൻ എന്റെ പിതാവാണ്. അവൻ നിങ്ങളുടെ ദൈവമാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അവനെ അറിയുകയില്ല. എനിക്കവനെ അറിയാം. എനിക്കവനെ അറിയുകയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. പക്ഷേ ഞാൻ അവനെ അറിയും. അവന്റെ വാക്കുകളെ ഞാൻ അനുസരിക്കുകയും ചെയ്യുന്നു. ഞാൻ വരുന്ന ദിവസം കാണാം എന്ന പ്രത്യാശയിൽ അബ്രഹാം സന്തുഷ്ടനായിരുന്നു. അതുകൊണ്ട് അയാൾ സന്തോഷിച്ചു.
യഹൂദർ യേശുവിനോട് പറഞ്ഞു,
എന്ത്, നിനക്ക് 50 വയസ്സുപോലുമായിട്ടില്ല, എന്നിട്ടും നീ അബ്രഹാമിനെ കണ്ടു എന്ന് അവകാശപ്പെടുന്നു?
യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയാം, അബ്രഹാം ജനിക്കുന്നതിനു മുമ്പും ഞാൻ ഉണ്ട്.
യേശു ഇത് പറഞ്ഞപ്പോൾ ആളുകൾ അവനെ എറിയാൻ കല്ലുകളെടുത്തു. യേശു മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി.